إليه.
بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أما بعد. قال أبو بكر الخطيب البغدادي رحمه الله، ويطيب كسبه ويصلح غذاءه أو غذاءه ويصلح غذاءه. അവന് അവന്റെ സമ്പാദ്യം ഹലാലാക്കട്ടെ, അവന്റെ ഭക്ഷണം നന്നാക്കട്ടെ. ഇത് ഈ അധ്യായത്തിൽ ശേഖ് പ്രത്യേകിച്ച് അസറുകൾ എടുത്തു കൊടുത്തിട്ടില്ല. എന്നാൽ ഇതിന്റെ മുഹഖിഖ് അദ്ദേഹം ഹറാമായ ഭക്ഷണത്തിനുള്ള ദററുകൾ എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്ന്, യുദ്ലമു ലഹുൽ ഖൽബു വൽ ബസർ. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ കാഴ്ച കുറയും, അതുപോലെ തന്നെ ഹൃദയത്തിൽ ഇരുട്ട് വ്യാപിക്കും. ഹറാമായ ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങളിൽ ഒന്നതാണ്. രണ്ട്, വയുഫ്സിദു ബിഹിൽ ബദൻ വൽ ഖുവ. ശരീരം മോശാവും, ശക്തി കുറയും. മൂന്ന്, വല യുബാരിക്കുല്ലാഹു അസ്സ വജല്ല ഫീഹി വല ഫിൽ അഅമാലി ലത്തീ തഖവ ബിഹാ അലൈഹി. ആ കഴിച്ച ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകില്ല, ആ ഭക്ഷണം കൊണ്ട് ചെയ്ത, അതുകൊണ്ട് ശക്തി ഉണ്ടാക്കി കിട്ടിയ പ്രവർത്തനത്തിന് ബർക്കത്ത് ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ അൽഹസ്വ അല തിജാറ കച്ചവടത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകം തന്നെ ആ പുസ്തകം നോക്കാനാണ് ഇതിന്റെ മഹക്കുക്ക് പറയുന്നത്. അപ്പോ മൂന്നാമത്തെ കാര്യം, നല്ല ഭക്ഷണം കഴിക്കുക, ഹറാമെന്ന് വിട്ടത്, ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. നാലാമത്തേത്, അസ്വദ്ഖു ഫി അംരിഹി കുല്ലിഹി, തന്റെ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പാലിക്കുക. ഇത് ഹിഫ്ളിനെ സഹായിക്കുന്നതാണ്, നല്ല അസറുകൾ വരുന്നുണ്ട്. വഫിൽ ഹദീസി ഖാസ്സതൻ, പ്രത്യേകിച്ച് സംസാരത്തിൽ കളവ് പറയാതിരിക്കുക. കളവ് പറഞ്ഞാൽ ഹിഫ്ളു കുറയും, കളവ് ഹിഫ്ളിനെ ഇല്ലാതെയാക്കും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കളവ് പറച്ചിൽ ഹിഫ്ളിനെ ഇല്ലാതെയാക്കും. ഞാൻ ചെയ്ത നീയാണോ? ചെയ്ത അവൻ തന്നെയാണ്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ പിന്നെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ ഞാൻ അപ്പോൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയൽ എന്താണ്? ഹെഫ്ലിനെ ഇല്ലാതെയാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കളവ് പറിച്ചിലുകൊണ്ട് അടിയിൽ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം, സത്യം പറഞ്ഞിട്ട് വലിയ ഒരാൾ അടിക്കൂലെ. കുട്ടികളോട് പറയാണ്, സത്യം പറഞ്ഞാൽ അയാൾ അടിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കളവാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ പ്രയാസമുള്ള കാര്യം. കളവ് പറയുക എന്നത് കബായറുകളിൽപ്പെട്ട തിന്മയാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതുതന്നെ ഉസ്താദ് പറയുന്നു, ഒരിക്കലും ഒരു കാര്യത്തിൽ നിങ്ങൾ കളവ് പറയരുത്. അവിടെ ഷേഖ് പറയുന്നത്, ഒരിക്കലും ലീവ് ലെറ്റർ നിങ്ങൾ വെക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറയരുത്. കാരണം കളവ് പറയാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ലീവ് ലെറ്റർ. അസാമ ഒരിക്കലും ഏതോ ഒരാൾ ഹ്യൂമാൻസാണ്, പനീന്റെ അറബി അത് തഫ്സീർ, അതിന്റെ അർത്ഥം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ലീവ് ലെറ്ററിൽ എഴുതണ പനിയാണ് അതിന് എന്നുള്ള പദം ശരി. കാരണം അത് എല്ലാവരും എഴുതലാണ്, അസാമനി അൽഹമ തലവേദനയും പനി. അതൊരു വ്യാപകമായ കളവാണ്, കബായറുകൾ പെട്ടൊരു തിന്മയാണ് അത് ചെയ്യുന്നത്. ഇതിനെ കളവ് അറിയുന്നു, എനിക്ക് വീട്ടിൽ പോകണം എന്നാണ്, എനിക്കൊരു ആവശ്യമുണ്ട്, വീട്ടിൽ പോകണം. അപ്പൊ കളവ് പറയരുത്, അത് നിങ്ങളുടെ അയൽമിന്റെ വറക്കത്തില്ലാതെയാക്കും. അതുകൊണ്ട് എന്റെ കളവ് എന്ന് പറഞ്ഞാൽ, പണ്ടവർ പറഞ്ഞു കളവെന്ന് പറഞ്ഞാൽ, ആ അവർ പറഞ്ഞു ഒരു കാര്യം അതിന്റെ വിരുദ്ധമായ രൂപത്തിൽ അറിയിക്കുക, ബോധപൂർവ്വം അറിയിക്കുന്നതിനാണ് കളവ് എന്ന് പറയാം. ഒരു കാര്യം അതിന്റെ വിരുദ്ധം, എന്റെ അറബിക്ക് ഓർമ്മിട്ടില്ല. ഒരു കാര്യം അതെങ്ങനെയാണ് നടന്നത്, അതിന് നേരെ വിരുദ്ധമായ രൂപത്തിൽ ബോധപൂർവം അത് പറയുന്നതിനാണ് കളവ് എന്ന് പറയുക. ചിലപ്പോൾ തെറ്റായിട്ട് അറിയാതെ പറഞ്ഞു പോകും, നമ്മൾ വിചാരിച്ചത് അങ്ങനെയായിരുന്നു അങ്ങനെ പറയും, ഇത് കളവല്ല പൊന്ന. എന്നാൽ ബോധപൂർവം ഒരു കാര്യം നടന്നു, അത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അതിനെതിരായി പറഞ്ഞാൽ അത് കളവാണ്. മാത്രമല്ല കളവുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. കളവിൽ പെടുന്ന ചില കാര്യങ്ങൾ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹസ്ബി ഇംറിഇൻ മിനൽ കദിബി അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. മുഖദ്ദിമത്തു സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എടുത്തു കൊടുത്ത ഹദീസാണിത്. ബിഹസ്ബി ഇംറിഇൻ മിനൽ കദിബ്, ഒരുത്തന് കളവായി മതിയായതാണ്, അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറയാന്നുള്ളത്. പ്രത്യേകിച്ച് ദീന്റെ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിക്കണം, ഭൗതികമായ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിക്കണം. കേട്ടതൊക്കെ പറയാന്നല്ല, സോസ് വിശ്വസ്തമായിരിക്കണം, അതുപോലെ തന്നെ അത് സത്യസന്ധമാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന വടികളിലൂടെ ഉറപ്പുവരുത്തിയിട്ടേ പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പറയാൻ എനിക്ക് സംശയമുണ്ട്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് സഹാബികൾ, അതായത് സലഫുകൾ, അവർ ഹദീസ് നിവേദനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പറയാറുണ്ടായിരുന്നു, ഒരു വാക്ക് പറഞ്ഞിട്ട് അവർ പറയും, ഔ അഹ്സിബുഹു ഖാല കദാലി, ഞാൻ വിചാരിക്കുന്നത് അതല്ലെങ്കിൽ നബി ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്താണ് അങ്ങനെ പറയാം, എത്ര സൂക്ഷ്മത അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹദീസുകൾ അതായത് ദീനിയായ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ അറിവ് എത്രമാത്രമാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. വ്യക്തമായ അറിവുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ അത് മനസ്സിലാവണം, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇയാൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ അറിവില്ല, ഇത് എവിടുന്നോ കേട്ട വിവരം പറയാം, അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്, അതിന്റെ സത്യാവസ്ഥയിൽ എനിക്ക് ഉറപ്പില്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാതെ അമലാക്കാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അസ്ദുഖു ഫീ അംരിഹി കുല്ലിഹി വ ഫീ ഹദീസി ഖാസ്സതൻ വതലബുൽ ഇൽമി നാഫിഇ ലിൽഅമൽ ബിഹി ലാ ലിറിയാ. അതുപോലെ തന്നെ ഉപകാരപ്രദമായ വിജ്ഞാനം അന്വേഷിക്കുക, റിയാഇന് വേണ്ടിയാകാതിരിക്കുക. മാലിക് ഇബ്നു അനസ് ആരാണ് അദ്ദേഹം, മാലിക് റഹിമഹുള്ളാ, അദ്ദേഹം പറഞ്ഞു, ഖല്ലമ കാന റജുലുൻ സാദിഖൻ ലൈസ ബികാദിബൻ ഇല്ലാ മുത്തിഅ ബിഅഖലിഹി. ഒരു മനുഷ്യൻ സത്യസന്ധനായിരിക്കുക, കളവ് പറയാതിരിക്കുക എന്നത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അയാളുടെ ബുദ്ധി വർദ്ധിക്കാതിരിക്കുക എന്നത് വളരെ കുറഞ്ഞ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഖല്ലമ റജുലുൻ കാന സാദിഖൻ, ഒരു മനുഷ്യൻ സത്യസന്ധനാവുക, സത്യം പറയുന്നവരായി തീരാ, ഒരിക്കലും കളവ് പറയുന്നില്ല, വലൈസ ബികാദിബിൻ, ഒരിക്കലും കളവ് പറയുന്നില്ല, ഇല്ല മുത്യാദി അക്ലി, അങ്ങനെയാണെങ്കിൽ അവന് അവന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ബുദ്ധിയിലുള്ള ഉഷാറായ ബുദ്ധിയിൽ വർധനവ് ലഭിക്കുക എന്നതുകൊണ്ട് അവൻ ആസ്വാദനം അനുഭവിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി ഉഷാറായിരിക്കും. കളവ് പറയുന്നില്ലെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ, വലം യുസീബുഹു മാ യുസീബു ഗൈറഹു മിനൽ ഹറമി വൽ ഖറഫ്, സത്യസന്ധനാണെങ്കിൽ പ്രായമായി അങ്ങേറ്റത്തെ പ്രായം ബാധിച്ച് ബുദ്ധി നശിച്ചു പോകുക എന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടാവില്ല. അത് അയാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ അവസ്ഥയിലേക്ക് എളത്തിക്കില്ല, കളവ് പറയുന്നില്ലെങ്കിൽ. ഒന്നോ രണ്ടോ ആളുകൾക്ക് സലഫുകളുടെ ചരിത്രത്തിൽ ചില ആളുകൾക്ക് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇഖ്തിലാത്ത് ഓർമ്മ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് വയസ്സായപ്പോൾ. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്ത് ചെയ്തിട്ടില്ല, 100 വയസ്സ് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകാത്ത ആൾക്കാർ വരെയുണ്ട്. ഓർമ്മക്കും പശകില്ല, ബുദ്ധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മെഷായഖ്മാരെ നോക്കിയാൽ മതി, സൗദിയിലും മറ്റൊക്കെ ജീവിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ എടുത്തു നോക്കും, അവരെ വയസ്സ് നിങ്ങൾ നമ്മുടെ നാട്ടിലെ വയസ്സുള്ള ആൾക്കാരായിട്ട് ടച്ച് ചെയ്ത് നോക്കുക, രണ്ടുപേരും സംസാരിക്കുന്ന വിഷയങ്ങളും അവരുടെ ഓർമ്മയുടെ ശക്തിയും അവരുടെ ഓർമ്മയുടെ കുറവും ഒന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. മെഷായഖ്മാർ എത്ര വയസ്സായി, ആയത്തിലുള്ള മറവി വരുന്നുണ്ടോ, ഹദീസിന് മറവി വരുന്നുണ്ടോ, മസാലകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടും തിരിച്ചും മറിച്ചിട്ടൊക്കെ ചോദിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ഓർമ്മ പശുക വരുന്നുണ്ടോ, ഇല്ല. വളരെ കുറഞ്ഞ സമയങ്ങളിൽ എല്ലാവരും, എത്ര വയസ്സായി പലർക്ക് 80ഉം 70ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, 70 80 ഒക്കെ കഴിഞ്ഞ ഇവിടെ വധി കുത്തി പിടിച്ച് നടക്കേണ്ട വളരെ, ഇത് ചോദിച്ചാലും ഓർമ്മ ഉണ്ടാവില്ല, വിളിച്ചാൽ പേര് ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞാൽ പേര് ഓർമ്മ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അത്രയും ഓർമ്മ പശുക വരുന്ന പ്രായം നമ്മുടെ നാട്ടിൽ. പക്ഷെ 70ഉം 60ഉം ഒക്കെ കഴിഞ്ഞ ആൾക്കാർ
നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ അവരോട് നിങ്ങൾ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ അവർ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് അവർ പറയുന്ന ചോദ്യങ്ങൾ ഫത്വകൾ നിങ്ങൾ ഒരു ഫത്വകളുടെ ഒരു ഒരു മണിക്കൂറുള്ള ക്ലാസ് നിങ്ങൾ കേൾക്കുക, ചോദ്യം ചോദിക്കുന്ന ഉത്തരങ്ങൾ പറയുന്നു. അതേ ചോദ്യങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോട് വെച്ചാൽ നിങ്ങൾക്ക് മറന്നു. പക്ഷെ അവരൊരു ചോദ്യം ഒരു പേപ്പറും പേനും ഒന്നും കയ്യിലെടുക്കാതെ ഇരിക്കുക, ചോദ്യം ചോദിക്കുക ഉത്തരം പറയാം, ചോദ്യം ചോദിക്കുക ഉത്തരം പറയാം. ഒരു സംശയം വരുന്നുണ്ടോ? ഇല്ല. ഇമാം മാലിക് റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞ് ശരിക്കും ചരിത്രം നമുക്ക് അനുഭവത്തിൽ കാണാൻ പറ്റും. സത്യസന്ധത ഒരാൾക്ക് എത്ര വർദ്ധിക്കുന്നോ അത്ര അയാളുടെ ബുദ്ധിക്ക് പ്രശ്നമുണ്ടാവില്ല, അയാളുടെ ഓർമ്മക്ക് കുറവ് വരില്ല. പ്രായം അധികരിച്ച് തീർത്തു കളവനായി ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, ലം യുറദ്ദ ഇലാ അർസലിൽ ഉമർ, അയാൾ ഒരിക്കലും അങ്ങേയറ്റത്തെ പ്രായത്തിലേക്ക് എത്തുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടാവില്ല. തീർത്തു കിളവനായി ഒരാളി എണീച്ചടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അത് അയാൾക്ക് ഉണ്ടാവില്ല. ലിഖൈ ലാ യഅലമ ബഅദി ഇൽമിൻ ശൈആ, പലതും പഠിച്ചതിന് ശേഷം ഒന്നും അറിവില്ലാത്ത ആളായി അയാൾ ഒരിക്കലും അധപതിക്കില്ല. ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ, ഈ അവസ്ഥ അയാൾക്കുണ്ടാവുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരിക്കൽ, സമിഅ റജുലുൻ യഖ്റഉ ബിൽ നഹാർ വയജ്ഹർ ബിൽ ഖുർആൻ വഹു യുസല്ലി, ഒരു മനുഷ്യൻ രാവിലെ ഉള്ള നിസ്കാരത്തിൽ, രാവിലെ തന്നെ സുബ്ഹ് നമസ്കാരമല്ല അത് കഴിഞ്ഞിട്ട് നിസ്കാരം, പകല് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഉറക്കെ ഓതുന്നത് കേട്ടു നിസ്കാരത്തിൽ. ഫഖാൽ ഇബ്നു ഉമർ മൻസാ, ദാരാൻ ചോദിച്ചു, രാവിലെ നമസ്കാരങ്ങളിൽ എന്തില്ല, ഖുർആൻ ഉറക്കെ ഓതുക എന്നത് ഇല്ല നിസ്കാരത്തിൽ. ഫഖാൽ റജുലുൻ യാ അബ അബ്ദുറഹ്മാൻ ഹാദാ റജുലുൻ ലാ യഅഖിൽ, അപ്പൊ ഒരാൾ പറഞ്ഞു ബുദ്ധില്ലാത്ത ഏതോ ചെങ്ങായി തോന്നുന്നു നിസ്കാരത്തിൽ ഉറക്കല് ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ. ഫഖാല ലഹു ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെയാണോ നീ ബുദ്ധില്ല എന്ന് പറയുന്നത്? ثم قال للرجل ان صلاه النهار لا يجهر فيها, എന്നിട്ട് അയാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു, രാവിലെയുള്ള നിസ്കാരങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉറക്കൻ ഓടാൻ പാടില്ല, ഉറക്കൻ ഓതൽ അനുവദനീയമല്ല എന്ന് ഇബ്നു ഉമർ പറഞ്ഞു. എന്നാൽ രാവിലെ നിസ്കാരങ്ങൾ അനുവദിക്കപ്പെട്ട ചില ഉറക്കരോധന അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളാണ്, ഒന്ന് ഈദ് ജുമാ നിസ്കാരം, പെണ്ണാംസ്കാരവും ജുമാ നിസ്കാരവും ഉറക്കരോധന്റെതാണ്. അതുപോലെ തന്നെ രാത്രി സുന്നത്തായി നിസ്കരിക്കുന്ന കാര്യങ്ങൾ ഖളാ കിട്ടുന്നുണ്ടെങ്കിൽ, ഉദാഹരണം തഹജ്ജുദ് ഒരാൾ എന്നും നിസ്കരിക്കുന്നുണ്ട്, ഒരു ദിവസം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ രാവിലെ നിസ്കരിക്കാം, അങ്ങനെ അയാൾ ഖളാ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഉറക്കരോധം. അതുപോലെ തന്നെ സുബഹ് നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മകരീബ് ഏഷ ഉറങ്ങിപ്പോയി, എണീച്ചപ്പോ രാവിലെ 9 അങ്ങനത്തെ ഉറക്കത്തിൽ വിട്ടുപോയി, അല്ലെങ്കിൽ സുബഹ് നമസ്കാരം അയാൾ എന്ത് ചെയ്തു ഉറങ്ങിപ്പോയി, ഉറങ്ങിയിട്ട് അയാൾ എഴുന്നേൽക്കുന്നത് ഒരു 9-10 മണിക്കൊക്കെ ആണ്, അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ ഉറക്കണം, വേണമെങ്കിൽ ഉറക്കണം, ഉറക്കം ഓതാം. ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലായ എന്താണ്, ഖുർആൻ ഒരാൾ എത്ര ഓതുന്ന അയാളെ ബുദ്ധിക്ക് എന്തുണ്ടാവും, നിലനിൽപ്പുണ്ടാവും, ബുദ്ധി നശിക്കില്ല. മാത്രമല്ല അബ്ദുൽ മലിക് ഇബ്നു ഉമൈർ അദ്ദേഹം പറഞ്ഞു, കാന യുഖാൽ, ഇങ്ങനെ പറയപ്പെടാറുണ്ട് സലഫുകൾക്കിടയിൽ, ഇന്ന അബ്ഖൽ നാസി ഉഖൂലൻ ഖുറാഉൽ ഖുർആൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി നിലനിൽക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവരാണ്. ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്നവർക്കാണ് ബുദ്ധി ഏറ്റവും കൂടുതൽ ബാക്കി നിൽക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിലുള്ള ചില വാക്കുകളാണ്. പയ്യം മറ്റൊരു അസർ കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. قال الشامي شامي എന്ന് പറയുന്ന അശ്ശാമി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയാം അതൈതു താവൂസൻ താവൂസിന്റെ അടുക്കൽ ഞാൻ പോയി താവൂസന താബിഈൻ താവൂസ് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി യാത്ര ചെയ്തു പോയി താവൂസ് താവൂസ് രാജാവല്ല അദ്ദേഹം താബിഈ പണ്ഡിതനാണ് ഫസ്തഅദൻതു അലൈഹി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു فخرج الي شيخ كبير ظننت انه طاووس அப்ப എൻ്റെ അടുക്കലേക്ക് വളരെ വയസ്സായ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നു ഞാൻ വിചാരിച്ചു ഇത് പാവൂസ് ആയിരിക്കും എന്ന് ഞാൻ കരുതി قلت انت طاووس அப்ப ഞാൻ ചോദിച്ചു നിങ്ങൾ طاووس ആണോ താബിഈ പണ്ഡിതൻ വലിയ പണ്ഡിതൻ അറിയപ്പെട്ട പണ്ഡിതനാണ് പ്രസിദ്ധനാണ് അദ്ദേഹം قال அப்ப അയാൾ പറഞ്ഞു لا انا ابنه ഞാൻ طاووسിന്റെ മോനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ലഇൻ കുൻത ഇബ്നഹു ലഇൻ കുൻത ഇബ്നു ഫഖദ് ഖറസ അബൂക ആ ശരി അപ്പൊ നിങ്ങളാണ് മൂപ്പര മോനെങ്കിൽ നിങ്ങളെ വാപ്പാക്ക് ആകെ ബുദ്ധിയൊക്കെ നശിച്ചിട്ടുണ്ടാവില്ല വയസ്സായിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കാല മോൻ പറഞ്ഞു യഖൂലു ഹുവ വാപ്പ പറയുന്നത് ഇന്നൽ ആലിമ ലാ യഖറഫ് ഒരു പണ്ഡിതൻ ഒരിക്കലും അവന്റെ ബുദ്ധി നശിച്ചു പോവില്ല എന്നാണ് വാപ്പ പറയുന്നത് എന്ന് ഇയാൾ പറയും അയാൾ വളരെ വയസ്സായ വെച്ചാ ഒരു വാപ്പാനെ പറ്റി പറയും വാപ്പ പറയുന്നത് പണ്ഡിതന്മാരുടെ ബുദ്ധി നശിക്കൂല എന്നാണ് അങ്ങനെ അദ്ദേഹം സമ്മതം ചോദിച്ച് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ എന്നോട് ഷെയ്ഖ് താവൂസ് പറഞ്ഞു ഷൽ വ ഔജീസ് ഈ ചോദിച്ചോ ചോദ്യം അത് ചുരുക്കിയിട്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു ഇൻ ഔജസ്തലി ഔജസ്തു ലക് നിങ്ങൾ എനിക്ക് ചുരുക്കി പറഞ്ഞുതരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചുരുക്കിട്ട് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതശ്അൽ നീ ചോദിക്കണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അഅല്ലിമുക ഫീ മജ്ലിസിക ഹാദൽ ഖുർആൻ വത്തൗറാത്ത് വലിഞ്ചീൽ ഞാൻ ഈ മജ്ലിസിൽ നിനക്ക് എന്ത് ചെയ്തുതരാം ഖുർആനും തൗറാത്ത് ഇഞ്ചിലൊക്കെ പഠിപ്പിച്ചുതരാം അല്ലാഹു അഅലം അതിന്റെ ഉദ്ദേശം എന്താ നിൽക്കാനില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖഫില്ലാഹ നീ അള്ളാഹുവിനെ ഭയപ്പെടണം مخافة حتى لا يكون احد اخوف عندك منه الله ركال മറ്റൊരാളെ ഭയപ്പെടാത്ത രൂപത്തിൽ നീ അല്ലാഹനെ പേടിക്കണം നിന്റെ അടുക്കൽ അല്ലാഹനെ പേടിക്കുന്ന പോലെ വേറെ ആളും നിന്റെ അടുക്കൽ ഉണ്ടാവാൻ പാടില്ല വർജു റജാഅൻ ഹുവ അൻശദു മിൻ ഖൗഫിക ഇയാ ആ പേടിയേക്കാൾ ശക്തമായ രൂപത്തിൽ നീ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം മറ്റൊരാളെ പേടിക്കാത്ത രൂപത്തിൽ നീ എന്ത് ചെയ്യണം അല്ലാഹനെ പേടിക്കണം മനുഷ്യന് കൂടുതൽ പേടിയാണ് ഉണ്ടാവും പല കാര്യങ്ങളോട് അതുകൊണ്ട് അദ്ദേഹം ആദ്യത് പറഞ്ഞു പാമ്പിനെ പേടിക്കുന്നവരുണ്ട് പലതിനെയും പേടിക്കുന്ന അതിനേക്കാൾ എല്ലാത്തിനേക്കാളും നീ എന്ത് ചെയ്യണം അള്ളാഹനെ പേടിക്കണം അപ്പൊ ഏറ്റവും നല്ലൊരു ഖിഫാൽ ഏറ്റവും നല്ലൊരു കാര്യം അദ്ദേഹം അതിന്റെ ഉന്നതിയിൽ പറഞ്ഞു അള്ളാഹുവിനേക്കാൾ മറ്റൊന്നിനെയും പേടിക്കാതിരിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വർജു റജാഅൻ ഹുവ അൻശദു മിൻ ഖൗഫിക ഇയാ ആ പേടിയേക്കാൾ ശക്തമായ രൂപത്തിൽ അള്ളാഹു നീ പ്രതീക്ഷ അർപ്പിക്കണം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആൾക്കാരധികം പ്രതീക്ഷ നടപ്പിക്കുന്നു പക്ഷെ പേടി നമ്മൾ ബോധപൂർവം ചെയ്യണല്ല പേടി നമുക്ക് ബോധപൂർവം അല്ലാതെയും വരും ചില മനുഷ്യന്മാർക്ക് നല്ല പേടിയുള്ള സാധനങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനേക്കാൾ ശക്തമായി നീ എന്ത് ചെയ്യണം അള്ളാഹനെ പേടിക്കണം ആ പേടിയേക്കാൾ ശക്തമായി നീ എന്ത് ചെയ്യണം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് നീ നിന്റെ നഫ്സിന് ആഗ്രഹിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും നീ ഇഷ്ടപ്പെടണം അപ്പൊ നോക്കിയ നിങ്ങൾ വളരെ വയസ്സായ ഒരു മനുഷ്യൻ നൽകിയ ഉപദേശമാണ് അദ്ദേഹത്തിന്റെ മോന്റെ വയസ്സ് നേരത്തെ കേട്ടില്ല ഈ സംഭവത്തിലൊക്കെ എന്തിനു പാഠമുണ്ട് ഇൽമു നിങ്ങൾ ശരിയായ രൂപത്തിൽ നിർവഹിക്കുകയും ഇഖ്ലാസ് ഉണ്ടാക്കുകയും സുദുക്കുള്ളവരായി തീരുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധി എന്നും സുരക്ഷിതമാണ് നിങ്ങളെ ഹെഫ് എന്നും സുരക്ഷിതമാണ് ഷെയ്ഖുമാരെ തന്നെ നോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാവാൻ വയസ്സായ പണ്ഡിതന്മാരെ ദർശിച്ചിട്ടാൽ മതി ഷെയ്ഖ് റബീഉൽ ഹാദി അതിന്റെ ദർശ കേട്ടു ചിലപ്പോൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം വയസ്സായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ കേട്ടാൽ ഇപ്പൊ പുതിയ ദർശനം കേട്ട വളരെ ദുർബലമായ ശബ്ദമാണ് പക്ഷെ അവർ പറയുന്ന ഇൽമു നിങ്ങൾ കേട്ടു നോക്കൂ അത് ശരിക്കും നിങ്ങൾ കേട്ടു നോക്കൂ അവർക്ക് അറിവിലോ ഓർമ്മയിലോ കുറവും പശകും വന്നിട്ടില്ല അതൊരു വലിയ പാഠമുണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. വഖീഉ ഇബ്നു ജറാഹ് അദ്ദേഹം പറഞ്ഞു, ഹാദിഹി സനാഅത്തുൻ ലാ യർതഫിഉ ഫീഹാ ഇല്ലാ സാദിഖുൻ. ഹദീസ് വിജ്ഞാനത്തെ കുറിച്ച് അദ്ദേഹം പറയും, ഈ പണി സത്യസന്ധന്മാർക്ക് മാത്രം ഉയർച്ച നേടാൻ പറ്റിയ ജോലിയാണ്, എല്ലാത്തവർക്കും ഇവിടുക്ക് ഉയർച്ച പ്രതീക്ഷിക്കണ്ട എന്ന് ആര് പറയാണ്? വഖീഉ ഇബ്നു ജറാഹ് അദ്ദേഹം പറയുക. പിന്നെ അവസാനമായി നമ്മൾ പറയുന്നു, ഹിഫാദുകളുടെ ചരിത്രത്തിൽ 100 വയസ്സും അതിനപ്പുറവും ജീവിച്ച അനേകം ആളുകളുണ്ട്. അവരുടെ ചരിത്രത്തിൽ അവരുടെ ബുദ്ധിയും അവരുടെ ഇൽമും അവസാനം വരെ മരണം വരെ നിലനിന്ന അനേകം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ചില ആളുകളാണ് അബൂ താഹിർ അസ്സിൽഫി, അതുപോലെ തന്നെ വൽ മുഹിബ് അത്തബറി. ഇവർ രണ്ടുപേരും ജാസാ അൽ മിഅ, 100 വയസ്സിന്റെ മേലെ അവർക്ക് പോയിട്ടുണ്ട്. 100 വയസ്സിന് മേലെ ولم يخطل لهما حفظ ولا جسم. അവര ഹിഫ്ളും കുറഞ്ഞിട്ടില്ല, ബുദ്ധിയും കുറഞ്ഞു, ശരീര ആരോഗ്യവും കുറഞ്ഞിട്ടില്ല, രണ്ടിലും അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൽ ഒരാൾ പറഞ്ഞു, ഹാദിഹി ജവാരിഹ് ഹഫ്ളഹ അലൽ മആസി ഫി സിഗർ ഫഹഫ്ളഹ അല്ലാഹു അലൈന ഫി കിബർ. അവർ പറഞ്ഞു, ഈ അവയവങ്ങൾ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് സൂക്ഷിച്ചു, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രായത്തിൽ അവ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു നൽകുന്നു. ഈ വിഷയത്തിൽ ഇൻഷാഅള്ളാ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക എന്ന ഹദീസ് എടുക്കുമ്പോൾ കൂടുതൽ ആധാറുകളും മറ്റും നമുക്ക് വായിക്കാം ഇൻഷാഅള്ളാ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം വബറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.